സഹകരണം എന്ന ആശയവും ഗാന്ധി. 2023 ഗാന്ധി ജയന്തി ദിനത്തിലെ ദില്ലി ദാരി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. സ്വഭാവശുദ്ധി ഇല്ലാതെ സഹകരണം സാധ്യമല്ല. ഇത് ശക്തമായ ഒരു മന്ത്രമാണ് എന്ന് ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി. സ്വഭാവശുദ്ധി എന്ന ആശയത്തെ ഓരോരുത്തരും കാണുന്നത് അവരവരുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനാൽ സ്വഭാവശുദ്ധി എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥം പറയുക സാധ്യമല്ല. എനിക്കതറിയാം. എന്നാൽ സഹകരണം എന്ന വാക്കിന്റെ അർത്ഥം ഒരുമിച്ച് ചെയ്യുക എന്നതാണ്. സഹ എന്ന വാക്ക് ടുഗദർനെസ് ഒരുമ എന്ന അർത്ഥത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ തർക്കത്തിന് കാര്യമില്ല, അതിൽ ആപേക്ഷികതകളില്ല. 2023 ഗാന്ധി ജയന്തി നാളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സഹകരണ ബാങ്കുകളെ കുറിച്ചായതിനാൽ ഈ ദിവസം ഈ പോഡ്കാസ്റ്റിൽ ഗാന്ധിജിയുടെ ആശയ ലോകത്തിൽ സഹകരണം എന്ന വാക്കിന്റെ വിവക്ഷകൾ എന്തൊക്കെയായിരുന്നു എന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചാണ് ദില്ലി ദാരി ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിന് ഇറങ്ങി പുറപ്പെട്ടത്. സാധാരണ ബാങ്കും സഹകരണ ബാങ്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നും ബാങ്കിംഗ് എന്നത് നിക്ഷേപകനും ബാങ്കും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിലേ നടക്കൂ എന്നതും എന്റെ വ്യക്തിപരമായ ഒരു വിശ്വാസമാണ്. സാധാരണ ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കുകൾക്ക് വ്യത്യാസമൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ വ്യക്തമാക്കുകയാണ്. അതായത് ബാങ്കിംഗ് എന്ന പ്രിൻസിപ്പിളിനെ വെച്ചാണ് ഞാൻ പറയുന്നത്. സഹകരണം എന്ന ആശയത്തിലാണ് വ്യത്യാസം എന്നത്. ബാങ്കിംഗ് ഒന്നു തന്നെയാണ്. സഹകരിക്കാതെ ഒരു സാമൂഹ്യ ജീവിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ സഹകരിക്കുമ്പോൾ പരസ്പര വിശ്വാസത്തിന്റെ ഒരു കരാർ അവിടെയുണ്ട്. അത് ബാങ്കിന്റെ രേഖകളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു നിക്ഷേപകൻ ഒപ്പിടുന്ന ഒരു കരാറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. രണ്ട് സ്വഭാവശുദ്ധികൾ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു സ്വഭാവശുദ്ധി ഇല്ലാതെ സഹകരണം സാധ്യമല്ല എന്ന് ഗാന്ധിജി പറഞ്ഞ ഒരു വാചകത്തെ കുറിച്ച്. രണ്ട് സ്വഭാവശുദ്ധികൾ തമ്മിലുള്ള കരാറാണ് സഹകരണത്തിൽ ഉള്ളത്. അത് അലിഖിതമായ ഒരു കരാർ. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ പ്രശ്നത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ പഴിചാരാനുള്ള അവസരമായി ഗാന്ധി ജയന്തി നാളിൽ ഞാൻ എടുത്താൽ അത് തികച്ചും അനുചിതമായി പോകും. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭരണസമിതികൾ നോക്കി നടത്തുന്ന സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന വിവിധ തരം ക്രമക്കേടുകളിൽ ഒരു വലിയ ഒന്ന് മറന്നീക്കി പുറത്തു വരുന്നു എന്നേ കരുതാനാകൂ. ഞാൻ ഗാന്ധിയുടെ സഹകരണ ആശയത്തിലേക്ക് തിരിച്ചു പോകും. സഹകരിക്കാതെ ഒരു സാമൂഹ്യ ജീവിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. 1946 മാർച്ച് 31 ഗാന്ധിജി ഹരിജനിൽ എഴുതിയ ഒരു വാചകം ഞാൻ ഇവിടെ പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗാന്ധിജിയുടെ വാചകമാണ്. വ്യക്തി സ്വാതന്ത്ര്യവും പരസ്പര ആശ്രിതത്വവും ഒരു സമൂഹത്തിലെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്വയം പര്യാപ്തമായി ജീവിക്കുവാൻ ഒരു റോബിൻസൺ ക്രൂസോയ്ക്ക് മാത്രമേ കഴിയൂ. ഇതാണ് ഗാന്ധിജിയുടെ വാചകം. മറ്റൊരിക്കലൊരു കവിയെ പോലെ ഗാന്ധിജി പറഞ്ഞു. ആ വാചകം കൂടി ഞാൻ പറയാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന തുള്ളി ബാഷ്പീകരിക്കപ്പെട്ടില്ലാതെയാകാം, ഒന്നിച്ചു നിന്നാൽ അത് സമുദ്രമാകുന്നു. എന്നാൽ ഈ പരസ്പര ആശ്രിതത്വത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളുടെ ട്രസ്റ്റിനെ, ഒരാൾ മറ്റൊരാളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ ചതിക്കാതിരിക്കുക എന്നതാണ്. അവിടെയാണ് കുടുംബവും ബന്ധങ്ങളും സഹകരണ സംഘങ്ങളും രാജ്യങ്ങളും എല്ലാം പുലരുന്നത്. ഈ പരസ്പര വിശ്വാസത്തിലാണ്. എന്നാൽ സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വെറും 22 ദിവസങ്ങൾക്ക് ശേഷം ഗാന്ധിജി ഹരിജനിൽ എഴുതിയ വാചകമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിതാണ്, ഏത് സഹകരണ സമൂഹത്തിലും വ്യക്തിയാണ് അടിസ്ഥാന ഘടകം. ഗാന്ധിജിയുടെ അഭിപ്രായം കേരളത്തിലെ സഹകാരികൾ സശ്രദ്ധം മനസ്സിലാക്കേണ്ടതാണ്. ഒരു സംഘത്തിന്റെ തെറ്റിന് വില കൊടുക്കുവാൻ ഒരു വ്യക്തിക്കും ബാധ്യതയില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. അങ്ങനെ ഒരു ത്യാഗം സഹിക്കുവാൻ വ്യക്തിയോട് അഭ്യർത്ഥിക്കുവാനും ഒരു സംഘത്തിന് കഴിയില്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദി ഇൻഡിവിജ്വൽ ഹൂ ഈസ് ദി യൂണിറ്റ് ഇൻ എനി ആക്ട് ഓഫ് കോപ്പറേഷൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഏത് സഹകരണ സമൂഹത്തിലും അതിലെ വ്യക്തിയാണ് അടിസ്ഥാന ഘടകം. ഇനി ഞാൻ സഹകരണ സങ്കല്പത്തിലെ സ്വയം സന്നദ്ധതയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. ബലാത്കാരമായി അധികാര കേന്ദ്രീകൃതമായി നടക്കേണ്ട ഒന്നല്ല സഹകരണ പ്രസ്ഥാനങ്ങൾ. സ്വയം സന്നദ്ധമായി ആളുകൾ ചേരുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഗാന്ധിജിയുടെ വാചകങ്ങളാണ് ഉദ്ധരിക്കാൻ പോകുന്നത്. മഹാത്മാഗാന്ധിയുടെ സമാഹൃത കൃതികളിലെ 4-ാം വോളിയത്തിലെ 120-ാം പേജിൽ നിന്നാണ് ഞാൻ ഈ വാചകങ്ങൾ ഉദ്ധരിക്കുന്നത്. അതിതാണ്: ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന $700,000 ഒരുപക്ഷെ ഒരു ജാപ്പനീസ് ബോംബിംഗിൽ ഇല്ലാതാകാം. എന്നാൽ അത് 700,000 ഷെയർ ഹോൾഡേഴ്സിൽ വിതരണം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ആ നഷ്ടം സംഭവിക്കില്ലായിരുന്നു. 700,000 ഷെയർ ഹോൾഡേഴ്സ് സ്വയം സന്നദ്ധമായി നടത്തേണ്ട ഒന്നാണ് സഹകരണ സ്ഥാപനം. അല്ലാതെ നാസി മാതൃകയിൽ അടിച്ചേൽപ്പിക്കുവാൻ കഴിയില്ല. സ്വയം സന്നദ്ധ സേവനം എന്നത് വ്യക്തികൾക്ക് വലിയ സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. സോവിയറ്റ് റഷ്യയിൽ നാം കാണുന്ന ബലാത്കാരമായ പ്രവണതകൾ പാവങ്ങളെ സഹായിക്കുവാൻ ആണ് എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതത്ര നല്ല കാര്യമല്ല. ബലാത്കാരമായി അടിച്ചേൽപ്പിക്കുന്ന ഏതു പ്രവണതയും ഒരു നാൾ അരാജകത്വം ക്ഷണിച്ചു വരുത്തും. നാം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നേക്കാം. ഇതാണ് ഗാന്ധിജിയുടെ വചനങ്ങൾ. സഹകരണത്തിലെ പരസ്പര വിശ്വാസം തകരുമ്പോൾ ഉണ്ടാകാവുന്ന അരാജകാവസ്ഥയെ കുറിച്ച് 1940-കളിൽ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അത് 2023 ഒക്ടോബർ 2-ാം തീയതി കേരളത്തിൽ ഇരുന്ന് നാം അയവിറക്കുകയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലെ തെറ്റായ പ്രവണതകൾ പരിഹരിക്കുവാൻ, തെറ്റുകാരെ ശിക്ഷിക്കുവാൻ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിജ്ഞയെടുക്കേണ്ട ഒരു ഗാന്ധി ജയന്തി ദിനമാണ് ഇത്. 1946 ഒക്ടോബർ 6-ാം തീയതി ഹരിജനിൽ ഗാന്ധിജി എഴുതിയ ചില വാചകങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഈ ചെറിയ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഏതൊരു സഹകരണ പ്രസ്ഥാനത്തിന്റെയും വിജയരഹസ്യം എന്നത് അംഗങ്ങളുടെ സത്യസന്ധതയാണ്. സഹകരണ പ്രസ്ഥാനം എന്ന ആശയത്തിന്റെ വലിയ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യവും ലക്ഷ്യബോധവുമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. കുറെ പണം കൈവശം വെച്ച് അതിൽ നിന്നും കൂടുതൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു മോശം ലക്ഷ്യമാണ് ഏത് സഹകരണ പ്രസ്ഥാനം. സഹകരണം എന്ന ആശയവും ഗാന്ധി. 2023 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിലെ ദില്ലി ദാനി പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവം, S. ഗോപാലകൃഷ്ണൻ.